ഫാദേഴ്സ് ഡേ, അച്ഛനീസം, അച്ഛൻ്റെ ദിവസം. ഫാദേഴ്സ് ഡേ ഞാനൊക്കെ കുറേ കാലമായിട്ട് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷെ ഫാദേഴ്സ് ഡേ വരുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്നൊരു ഒരു ചോദ്യമുണ്ട്. ജനറലി നമ്മളെ ഫേസ്ബുക്കിലൊക്കെ കാണും, എന്തിനാണ് ഒരു ദിവസം എന്നുള്ളത്. ഫാദേഴ്സ് ഡേ മാത്രമല്ല, മദേഴ്സ് ഡേ ആണെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ ഒരു ദിവസങ്ങൾ, അതൊക്കെ വലിയ പാശ്ചാത്യരുടെ ഒരു സംഭവമാണ്, നമ്മൾ അങ്ങനെ ഒന്നും പതിവില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറേ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ കാണും. അപ്പം എല്ലാ വർഷവും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫാദേഴ്സ് ഡേ എന്ന് പറയുന്ന എൻ്റെ പ്രസക്തി എന്തെങ്കിലും ഉണ്ടോ. ഞാൻ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വളരുന്ന സമയത്ത് ഈ ഫാദേഴ്സ് ഡേ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാ പിന്നെ അതിനെക്കുറിച്ച്, കഴിഞ്ഞ ഫാദേഴ്സ് ഡേൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നത് അച്ഛനെക്കുറിച്ചൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു തോന്നുന്നു. എന്തായാലും ഇപ്രാവശ്യം ഫാദേഴ്സ് ഡേ എന്നതിന് വല്ല പ്രസക്തിയുണ്ടോ, എനിക്ക് പ്രസക്തിയുണ്ടോ, എങ്ങനെയാണ് ഞാനതിനെ കാണുന്നത് എന്നൊക്കെയുള്ള രീതിയിലൊരു അന്വേഷണമായിട്ട് നമുക്കിങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. ഹലോ, നമസ്കാരമുണ്ട്. താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ടു പഹയൻ മീഡിയ മലയാളം പോഡ്കാസ്റ്റ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ആക്റ്റീവ് ലേണിംഗ് കൂട്ടായ്മയുടെ ഭാഗമാവാൻ ഗോ ടു penpositive.com ആൻഡ് ജോയിൻ ദെയർ. പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾക്ക് penpositivelearning.com പോവുക. മലയാളത്തിലും ഇംഗ്ലീഷിലും കോഴ്സുകളുണ്ട്. പിന്നെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് സഹായം ചെയ്യുന്നുണ്ട്, ഗുണം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ pahayanmedia.com പോവാം. അപ്പം ഫാദേഴ്സ് ഡേ, എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ എപ്പോഴാണ് ഫാദേഴ്സ് ഡേ കൊണ്ടാടിയത്, അല്ലെങ്കിൽ ഫാദേഴ്സ് ഡേ എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അധികം കാലമൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു എനിക്ക് തോന്നുന്നൊരു കഴിഞ്ഞൊരു 10-15 വർഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. അത്ര തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടോ. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ, ഇപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞൊരു 8-9 വർഷമൊക്കെ ആയിട്ട് എന്തായാലും അത് എല്ലാ വർഷവും ആഘോഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ ഒരു കാർഡ് കൊടുക്കൽ, ഒരു ഷർട്ട് മേടിച്ച് തരൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതായിട്ടുള്ള പരിപാടികളുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദേഴ്സ് ഡേ എന്ന് മാത്രമല്ല, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു ദിവസം ആവശ്യമുണ്ടോ, അച്ഛനെയും അമ്മയെയും പിന്നെ ആൾക്കാരെയൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ദിവസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അതിപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു എന്നുള്ളത് കാര്യം ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജന്മദിനം ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും പ്രസക്തി അങ്ങനെ നോക്കുകയാണെങ്കിൽ പല സംഭവത്തിനും വലിയ പ്രസക്തിയൊന്നും ഇല്ല. പക്ഷേ ഈ ഫാദേഴ്സ് ഡേനെ ഞാൻ അങ്ങനെ ചിന്തിക്കരുത് ജനറലി. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഫ്യൂ തോട്ട്സ് കെയ്മൻ. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഉറങ്ങാൻ ലേറ്റായി. ഉറങ്ങാൻ ലേറ്റായപ്പോൾ 12 മണി കഴിഞ്ഞിട്ടാണ് ഉറങ്ങി. അപ്പോൾ തന്നെ കുട്ടികൾ വന്നിട്ട് ഫാദേഴ്സ് ഡേൻ്റെ വിഷിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ലേറ്റായിട്ടാണ് ഞാൻ കിടക്കുകയൊക്കെ ചെയ്തത്, വർത്തമാനമൊക്കെ പറഞ്ഞതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ ലേസി ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു റെസ്റ്റോറൻറ്റ് പോയി. ഇവിടെ ഇപ്പം കോവിഡൊക്കെ കഴിഞ്ഞ്, കോവിഡ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും സംഭവങ്ങളൊക്കെ റിലാക്സ് ചെയ്ത് ഹോട്ടലുകളൊക്കെ തുറന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ. കാരണം ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ ഞാൻ മുമ്പ് പറയേണ്ടായി 75% ഒറ്റ വാക്സിനേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം തിങ്സ് ആർ ഓപ്പണിങ് അപ്പ്. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ് പോയി, ഒരു ബ്ലഡി മേരി ഞാനും ഒരു മീമോസ ഉഷയും പിന്നെ കുട്ടികൾ അവരുടെ ഭക്ഷണങ്ങളും ഞങ്ങളെ കൂടി ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്നും. ഭക്ഷണം വലിയ എന്താ പറയുക, കുറേ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്നുകൊണ്ട് അങ്ങനെ കഴിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. മോള് ഒരു പൈ ഉണ്ടാക്കി, ഒരു എന്താ പറയുക, ഈ കോക്കനട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു തേങ്ങേൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പൈ ഉണ്ടാക്കി. അപ്പോൾ അത് കഴിച്ചു. 2 ട്രൗസർ എനിക്ക് കിട്ടി, വാങ്ങിച്ചു തന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പിറന്നാളിൻ്റെ സമയത്ത് കുറച്ച് ഷർട്ട് മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ഷർട്ടും ഈ എന്താ പറയുക പുതിയ ട്രൗസറും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു കുട്ടപ്പനായിട്ടാണ് പോയി. അപ്പോൾ മുടി വളർന്നിട്ട് കുറച്ച് ഇതായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മുടിയൊക്കെ വെട്ടി തരണ മോളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് പോയി ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി കിട്ടി. അല്ല, കുറേ ദിവസമായി വെട്ടാൻ പറയുന്നത്, ഞാനിങ്ങനെ മടിച്ച് മടിച്ച് മുടി നീട്ടാൻ പോവുക, മുടി നീട്ടാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയും മുടി നീട്ടണം എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താ പറഞ്ഞാൽ ഈ മുടി നീളുന്ന സമയത്ത് ഇത് അങ്ങനെ ആകെപ്പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചെയ്യാലൊന്നും മര്യാദയ്ക്ക് നിൽക്കില്ല മുടി. അങ്ങനെ ഒന്ന് മുടിയൊക്കെ അത്യാവശ്യം ഒന്ന് വൃത്തിയായി ഫാദേഴ്സ് ഡേ. ഇനിയിപ്പോൾ അടുത്ത ഫാദേഴ്സ് ഡേ ആവണം വൃത്തിയാവണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫാദേഴ്സ് ഡേ ഇങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങിയത്. അപ്പം എൻ്റെ മോളുടെ ഒരു സുഹൃത്ത് വിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളോട് പറഞ്ഞിട്ട് എന്നോട് വിഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്നെ മോളുടെ രണ്ട് സുഹൃത്തുക്കളിൽ രണ്ടുപേരുടെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക, മുമ്പെയൊക്കെ ഇപ്പം ഫാദേഴ്സ് ഡേ, ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ടുള്ള സമയത്ത് ഫാദേഴ്സ് ഡേ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് നമ്മളുടെ അച്ഛൻ്റെ ജന്മദിനം അല്ലെങ്കിൽ അച്ഛൻ്റെ മരിച്ച ദിവസം ചരമദിനം, ഈ ദിവസങ്ങളാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ മരിച്ചുല്ലോ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുള്ള, എല്ലാ സമയത്തും നമുക്ക് ഓർമ്മയും ചിന്തയും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീക്കുമ്പോൾ അച്ഛനെ ഓർത്തിട്ടാണ് എണീക്കാറ്, അമ്മയെ ഓർത്തിട്ടാണ് എണീക്കാറ് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അങ്ങനെയല്ല, നമ്മളങ്ങനെ അങ്ങനെ നമ്മളെ ജീവിതത്തിൽ എത്ര കണ്ട് ക്ലോസ് ആയിട്ടുള്ള എത്ര കണ്ട ആൾക്കാരുണ്ടെങ്കിലും കുറേയൊക്കെ നമ്മൾ പിന്നെ മറന്നു പോകും നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മളുടെ കാര്യങ്ങളായിട്ട്. ഇടയ്ക്ക് ഓർമ്മ വരും, അത് അതിനർത്ഥം നമുക്ക് സ്നേഹമില്ല എന്നൊന്നുമല്ല. ഇങ്ങനെ എല്ലാ ദിവസവും ഇരുന്നിട്ട് നമ്മളെ വിട്ടുപോയ ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ രണ്ട് ദിവസമാണ് ജനറലി നമുക്ക് ഇപ്പം ഫാദേഴ്സ് അച്ഛൻ എന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ജന്മദിനം, അച്ഛൻ്റെ ഇപ്പം മരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ചരമദിനം, ഈ രണ്ട് ദിവസങ്ങളാണ് നമുക്ക്. പക്ഷെ അത് കൂടാതെ, പക്ഷെ അത് നമുക്ക് വളരെ പേഴ്സണലായിട്ടുള്ള ദിവസങ്ങളാണ്. കാരണം നമ്മളുടെ അച്ഛൻ ജനിച്ച ദിവസം, നമ്മളുടെ അച്ഛൻ അല്ലെങ്കിൽ മരിച്ച ദിവസം, ഇങ്ങനെയാണ് അത് വരുന്നത്. പക്ഷേ ഈ ഫാദേഴ്സ് ഡേ എന്നുള്ളത് ഒരു സമൂഹം കൊണ്ടാടുന്ന സമയത്ത് അച്ഛൻ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഫാദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ, അതായത് പ്രത്യേകിച്ച് അവർ ഒരച്ഛനായിട്ടില്ലെങ്കിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു റോൾ ഇല്ലാണ്ടായി പോകും. ഇപ്പം എനിക്ക് ഇപ്പം ഫാദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടികൾ കൊണ്ടാടുന്ന ഫാദേഴ്സ് ഡേ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ അവരുടെ അച്ഛനാണ് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ലാതെ എൻ്റെ അച്ഛൻ മരിച്ചു പോയല്ലോ ഞാൻ ചെറുതാവുമ്പോൾ എന്നുള്ള ഓർമ്മയും അങ്ങനത്തെ വിഷമങ്ങളൊന്നും അല്ല എൻ്റെ മനസ്സിൽ വരുന്നത്. പക്ഷേ അല്ലാതെ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ മകളുടെ സുഹൃത്തുക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ, അവർക്ക് എല്ലാ ഫാദേഴ്സ് ഡേക്കും ലോകം മുഴുവൻ ഫാദേഴ്സ് ഡേ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു സുഹൃത്ത് അവർ എന്താ പറയുക, അച്ഛനെ അടക്കം ചെയ്ത സ്ഥലത്ത് പോയി. അപ്പം അത് എനിക്ക് തോന്നുന്നു പല ആൾക്കാരെയും അത് ഓർമ്മപ്പെടുത്തും. കാരണം എല്ലാവർക്കും ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ചൊരു ഒരു റോളില്ല ഈ ഇതിൽ ഇന്നത്തെ ദിവസം എന്ന് തോന്നുന്നൊരു ഫീലിങ്. അത് കുട്ടികൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്, അത് വലിയവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളൊരു അച്ഛനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട്, അതാണ് എൻ്റെ ഒരു തോട്ട് കേട്ടോ, പിന്നെ നമ്മൾ അതിലായിരിക്കും. ആ ഒരു പ്രസൻ്റ് ഡേ സന്തോഷത്തിൻ്റെ മുകളിലാണ്, അല്ലെ പാസ്റ്റിലെ ഒരു വിഷമത്തിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുക. ആൻഡ് ഐ തിങ്ക് ആൻഡ് ദിസ് ഇസ് പ്യുവർലി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ മകളുടെ സുഹൃത്ത് മകൾ വഴി എന്നോട് ഫാദേഴ്സ് ഡേ വിഷ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അത് ഇതാണ് എൻ്റെ മനസ്സിൽ കൂടെ പോയത്. നമ്മൾ പലപ്പോഴും ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള വകുപ്പുണ്ടാക്കി നമ്മൾ പലതും ചെയ്യുമ്പോൾ വിഷമിക്കുന്ന ആൾക്കാരും ഈ ലോകത്തുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ല, അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ സന്തോഷിക്കുന്ന സമയത്തൊക്കെ തന്നെ അതേ സമയത്ത് ചിലപ്പോൾ അതേപോലുള്ള കാരണങ്ങളാൽ വിഷമിക്കുന്ന ആൾക്കാരും നമ്മൾ ചുറ്റുപുറത്തുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതാണ് എനിക്ക് ഈ ഫാദേഴ്സ് ഡേ അച്ഛനീസം അച്ഛൻ ദിവസത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണം തോന്നുന്നത്. ചോദ്യങ്ങളുടെ പരമ്പരയാണ് ആയിട്ട് തന്നെ തുടരണോ എന്നുള്ളത് ഞാൻ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസത്തിനും എന്തെങ്കിലുമൊക്കെ പ്രസക്തി ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വല്ല പ്രസക്തിയുമുള്ള ദിവസങ്ങളിൽ അങ്ങനത്തെ ദിവസങ്ങളെക്കുറിച്ച് സംസാരിക്കാം, നാളെ വേറൊരു വിഷയമാവാം. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഫാദേഴ്സ് ഡേ, എന്തിനാണ് മദേഴ്സ് ഡേ എന്നൊക്കെ ചോദിക്കുന്നവരോട്, എന്താ ഇപ്പോൾ ഒരു ദിവസം അങ്ങനെ വെച്ചിട്ട് അത് ആഘോഷിച്ചാൽ എന്താ ഇപ്പോൾ അതിനിപ്പോൾ ഒരു കുഴപ്പമുള്ളത്, അല്ല അത് മോശമുണ്ടോ, എന്തിപ്പോൾ പ്രശ്നം, എനിക്കിഷ്ടമാണ്. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരോട് പറയില്ലേ, നിങ്ങൾക്കൊരു കാരണം മതി മദ്യപിക്കാന്നല്ലേ. അല്ല, നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് സോഷ്യൽ ബീയിങ്സ് ആയതുകൊണ്ട് സ്നേഹിക്കുന്നതുകൊണ്ട് ആഘോഷിക്കുന്നതുകൊണ്ട് ആഹ്ലാദിക്കുന്നതുകൊണ്ട് എല്ലാവരും കൂട്ടമായി സന്തോഷിക്കുന്നതുകൊണ്ട് ഒരു ദിവസം എന്തെങ്കിലും ഒരു കാരണം നമുക്കും ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. ഫാദേഴ്സ് ഡേ എങ്കിൽ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ എങ്കിൽ മദേഴ്സ് ഡേ, കിഡ്സ് ഡേ എങ്കിൽ കിഡ്സ് ഡേ, ജന്മദിനമെങ്കിൽ ജന്മദിനം, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ, നമ്മൾ ആഹ്ലാദിച്ചില്ലെങ്കിൽ, നമ്മൾ സന്തോഷിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടവും, നാട്ടുകാർക്ക് എന്താ, ആർക്കും നഷ്ടമല്ല. അപ്പം നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യാനും നമ്മൾ എന്തെങ്കിലും, നമുക്ക് ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ, ഇപ്പം ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ, ഒരു മകൻ എന്നുള്ള രീതിയിൽ, ഒരു മകൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്കെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും റിട്രോസ്പെക്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ളൊരു അവസരം കൂടിയായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം. എല്ലാത്തിനും ദിവസങ്ങളിലാവുമ്പോൾ നമ്മൾ ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്ന അച്ഛനും അമ്മയ്ക്ക് ഒരു ദിവസം വയ്ക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടോ? അത്രയേ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കഥയിലേക്ക് കിടക്കാം, ചെറുകഥ വായിക്കാം. ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു കഥ തുടരൂ, ഇത് കഴിഞ്ഞിട്ടും തുടരൂ എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കഥ വായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, നമുക്ക് ഈ കഥ എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ ഇപ്പോൾ ഫാദേഴ്സ് ഡേ പ്രമാണിച്ചിട്ടുള്ള പോഡ്കാസ്റ്റാണ്. അപ്പോൾ അച്ഛനെ കുറിച്ചിട്ടുള്ളൊരു കഥ കണ്ടുപിടിക്കണം. അത് നോക്കുമ്പോൾ എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കഥ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ഇത് വലിയ കഥയായിരിക്കും, വായിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഏതെങ്കിലും ഒരു കഥ എടുത്തിട്ടങ്ങ് സംസാരിക്കാം അതിനെപ്പറ്റി, അല്ല സംസാരിക്കാമെന്നല്ല, അത് വായിക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ എടുത്ത പുസ്തകം വികെൻ്റെ പയ്യൻ കഥകളാണ്. വലിയ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കഥ എടുത്തിട്ടാണ് പറയുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വെറുതെ ആയിട്ട് തുറന്നിട്ട് ഒരു കഥ അങ്ങോട്ട് എടുത്ത്, അത് കുറച്ച് വലിയ കഥയായിരിക്കും, പക്ഷെ എന്നാലും ഐ തിങ്ക് ഐ ഗോ ഹെഡ് വിത്ത് ഇറ്റ്. പിന്നെ അത് മാറ്റാൻ നിൽക്കുന്നില്ല. ഞാൻ ആ കഥ തന്നെ, ഞാൻ എനിക്ക് കിട്ടിയ കഥ തന്നെ ഞാനായിട്ട് വായിക്കാം. അപ്പോൾ ഈ പുസ്തകം പയ്യൻ കഥകൾ ഞാൻ വാങ്ങിച്ചത് 1999 വാങ്ങിത്തരുന്നത്. അതായത് 99 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഡേറ്റ് എഴുതിയിട്ടുള്ള 2699 എന്നുള്ളതാണ്. അത് അമേരിക്കയിൽ വന്നതിന് മുമ്പ് എഴുതിയതായതുകൊണ്ട് MMDDYY അല്ല DDMMYY. അതായത് June 2, 1999 ആയിരിക്കണം ഇത് വാങ്ങിച്ചിട്ടുണ്ടാവുക, അല്ലാണ്ട് February 6 ആയിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതങ്ങോട്ട് വായിക്കാം. എന്താ, സാഹിത്യ വിദ്യ എന്നാണ് കഥയുടെ പേര്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, നമുക്ക് വായിക്കാം. വിസ്താരത്തിൽ പയ്യൻ ബോധിപ്പിച്ചു, ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ സിനിമ കാണാൻ പോയിരുന്നു. സത്യമാണ്, ആദ്യത്തെ ഷോവിനാണ് പോയത്, കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തനിച്ചാണ് പോയതെന്ന് പറയുന്നതാവും ശരി. ഇംഗ്ലീഷ് പടമായിരുന്നതുകൊണ്ട് തിയേറ്ററിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. 1.5 രൂപയുടെ ടിക്കറ്റാണ് ഞാൻ എടുത്തത്, 2ാം ക്ലാസ്സിന് കസേരയ്ക്ക് 2ാമത്തെ നിരയിൽ. അപ്പോൾ മുന്നിലെ നിരയിൽ 1ാം പ്രതി പ്രവേശിച്ചു. അല്പനിമിഷം കഴിഞ്ഞ് ഷോ തുടങ്ങാറായപ്പോഴാണ് 2ാം പ്രതി നിര നോക്കുന്നത്. 1ാമനെ കണ്ടപ്പോൾ 2ാമൻ അത്ഭുതാഹ്ലാദങ്ങൾ പ്രകടിപ്പിക്കുകയും ചിരിക്കുകയും ആദ്യത്തവൻ്റെ അടുത്തുപോയി ഉപഗുപ്തനെ പോലെ ഉപവിഷ്ടനാവുകയും ചെയ്തു. ഇത്രയും സംഭവിക്കുകയും ഇതിനപ്പുറമായി 1ാമൻ 2ാമൻ്റെ കൈക്ക് പിടിച്ച് കുലുക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ പ്രതികൾ തമ്മിൽ ലോഹ്യമാണെന്ന് ധരിക്കാൻ മാത്രം തെളിവ് എനിക്ക് കിട്ടി. ഞാൻ അങ്ങനെ ധരിച്ചു. എങ്കിലും ഒറ്റയ്ക്കും കൂട്ടായും അവർ അണപ്പല്ലി റുമ്മുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. വിദ്യുദീപാലംകൃതമായ കൊട്ടകയായിരുന്നതിനാലും പുരാണ പുണ്യ തമിഴ് ചിത്രമായ ഇംഗ്ലീഷ് പടമായിരുന്നതിനാലും മറ്റു പറയാൻ കൊള്ളാത്ത പലതുമായിരുന്നതിനാലും പച്ച നിറത്തിലുള്ള നോട്ടീസിലെ ഭാഷാ സാഹിത്യത്തിൽ പറഞ്ഞ മാതിരി കൃത്യം 6:30 തന്നെ കളി തുടങ്ങി. കെങ്കേമൻ കളി, വാൾപ്പയറ്റും കുതിരസവാരിയും പ്രേമവും ഒക്കെയുള്ള കയ്യാങ്കളി, മറ്റു വാക്കുകളിൽ നല്ല പടം, ഇന്ത്യക്കാരൻ്റെ പടം, താഴ്ന്നു പോകുന്ന വിധത്തിലുള്ള ഉഗ്രൻ അഭിനയം, സായിപ്പന്മാർ തകർപ്പന്മാർ, അവർ ഇന്ത്യക്കാരല്ലേ അല്ലെന്ന് വ്യക്തം. പടം തുടങ്ങി സുമാർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സന്ദിഗ്ധഘട്ടം, കുതിരപ്പുറത്തിരുന്ന് നായികയും നായകനും പ്രേമിതരാവുന്ന സന്ദർഭം. അപ്പോൾ 1ാം പ്രതി പയ്യെ എഴുന്നേറ്റ് എങ്ങോട്ടെന്നും 2ാം പ്രതി കണ്ണിനാൽ ചോദിച്ചു. മുറുക്കിയത് തുപ്പാൻ എന്ന് 1ാം പ്രതി മുദ്ര കാണിച്ചു. 2ാമൻ അവനെ വെറുതെ വിട്ടു. അശ്വത്തിന് പുറത്ത് പ്രേമം കൊടുമ്പിരി കൊള്ളുകയാണ്. 1ാം പ്രതി പുറത്തുപോയി 30 സെക്കൻഡുകൾ കഴിഞ്ഞ മുഹൂർത്തം. അപ്പോൾ പെട്ടെന്ന് 2ാമൻ ഒരു വിണ്ടു വിചാരത്തിൻ്റെ പുറകെ എന്നോണം ശരം പോലും പുറത്തേക്ക് പോകുന്നത് കണ്ടു. പലരും അങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ. കാരണം എന്താ വെച്ചാൽ, ഈ ചില സമയത്ത് ഈ വായിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, നമുക്കത് വിഷ്വലായിട്ട് മനസ്സിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു തമാശ മനസ്സിലായില്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു വിഷ്വൽ ആ ഒരു സീനുണ്ടല്ലോ, ആ സീൻ ചിലപ്പോൾ നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കും. അതുകൊണ്ടാണ് ക്ഷമിക്കണം, അല്ലാണ്ട് നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ, നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടല്ലേ വായിക്കാൻ പറ്റുള്ളൂ. എനിവേ, പുറകെ എന്നോണം ശരം പോലെ പുറത്തു പോകുന്നത് കണ്ടു. പുലരും വരെയും പടം തീരും വരെയും പിന്നീടവർ തിരിച്ചു വന്നില്ല. അതിനുശേഷം പ്രശസ്തരെ കാണാൻ പുണ്യമുണ്ടാകുന്നത് ഇപ്പോഴിതാ ഈ ബഹുമാനപ്പെട്ട കോടതിയിൽ വെച്ചാണ്. എതിർ വിസ്താരമുണ്ടായില്ല. പ്രോസിക്യൂഷൻ്റെ രണ്ടാം സാക്ഷി ട്രാഫിക് കോൺസ്റ്റബിൾ ശ്രീ പപ്പുപിള്ള പത്മനാഭൻ പിള്ള തൻ്റെ തിരുവാമൊഴിയിൽ ഇങ്ങനെ ബോധിപ്പിച്ചു. ഒന്നാം സാക്ഷി പറഞ്ഞ് പടം നടന്ന രാത്രി 7:30 7:30 ഞാൻ പ്രതിമ ജംഗ്ഷനിൽ ഡ്യൂട്ടിയിലായിരുന്നു. ഈ സമയത്ത് തെക്കുവശത്ത് നിരത്തിലൂടെ പ്രതിമയെ ലക്കാക്കി രണ്ടുപേർ ഓടിയെടുക്കുന്നത് കണ്ടു. ഒന്നാം പ്രതി മുന്നിലും രണ്ടാം പ്രതി പിന്നിലുമായിട്ടാണ് ഓടിയത്. ഇവർക്കിടയിലൂടെ ദൂരം സുമാർ 15 വരെയായിരുന്നു. ഒന്നാം പ്രതി എൻ്റെ അടുത്ത് എത്താറായപ്പോൾ രണ്ടാം പ്രതി വിളിച്ചു പറഞ്ഞു, "പിടിയവനെ." ഞാൻ ഏവനെയും അവനെയും രണ്ടുപേരെയും പിടിച്ചു. ലോക്കപ്പിലോട്ട് കൊണ്ടുപോയി. നിലവിലുള്ള പോലീസ് രാഷ്ട്രീയ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഇടിച്ചില്ല. മോഹമുണ്ടായിരുന്നു. എന്തു ചെയ്യാൻ? ഇപ്പോഴും കൈ തരിക്കുക. കോടതി ഒന്നാം പ്രതിയോട് ചോദിച്ചു, "താൻ എന്തിനോടി?" ഒന്നാം പ്രതി ബോധിപ്പിച്ചു, "പിറ്റേന്ന് വെളുപ്പിന് ആകാശവാണിക്ക് ഒരു നാടകം കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. സംഗതി പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അവനെ പൂരിപ്പിക്കാൻ പലായനം ചെയ്തതാണ്." "ഏമാനെ." കോടതി, "ഓഹോ, സാഹിത്യകാരനാണല്ലേ." "അത് ശരി." രണ്ടാം പ്രതിയോട്, "താൻ എന്തിനു പിന്തുടർന്നോടി?" രണ്ടാം പ്രതി ബോധിപ്പിച്ചു, നാടകം മുഴുവനാക്കാനാണ് ഓടിയത് എന്ന് ഏവൻ പറയുന്നത് എബ്സൻ സാഹിബിനു നിരക്കാത്ത പച്ചക്കള്ളമാണ്. ഏമാനെ, കണ്ടിടത്തോളം പടം പരത്തി നാടകമാക്കി എഴുതാനാണ് അയവൻ തുപ്പാനെന്നും പറഞ്ഞ് എന്നെ വെട്ടിച്ച് കടന്നു കളഞ്ഞത്. കോടതി താൻ എന്തിനു പിന്തുടർന്നോടി എന്നാണ് ചോദിച്ചത്. കൂട്ടത്തിൽ മുട്ടുകുത്തി നിന്ന് രണ്ടാം പ്രതി ബോധിപ്പിച്ചു, "ഏമാനെ, നോവൽ എഴുതാൻ ഞാൻ കളമുരുക്കി വരികയായിരുന്നു. ഏവൻ കയറി ഇംഗ്ലീഷ് പടത്തെ നാടകമാക്കിയാൽ പിന്നെ ഞാൻ എന്താ ചെയ്യും?" കോടതി ചിരിച്ചു. ഹസനാവസാനം കൽപ്പിച്ചരുളി. എന്തോന്ന് ഞാൻ കേൾക്കുന്നു, പ്രതികൾ രണ്ടുപേരും അനുഗ്രഹീത സാഹിത്യകാരന്മാരാണെന്നോ? കൊള്ളാം, മോഷണം, പരപീഡനം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളൊന്നും തന്നെ നിങ്ങൾക്കെതിരായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടും രണ്ടുപേരെയും വെറും കൈയോടെ വിട്ടയച്ചിരിക്കുന്നു. ആനന്ദമായി പോയി വരിക. കോടതി ലഞ്ചിനു പിരിഞ്ഞു. പയ്യനും സാഹിത്യകാരന്മാരും ആനന്ദമായി പുറത്ത് വരാന്തയിലെത്തിയപ്പോൾ ഒരു ശിവായി വന്നു പറഞ്ഞു, "ഏമാൻ നിങ്ങളെ ചേംബറിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു." സാഹിത്യകാരന്മാർ തിരിഞ്ഞു നടന്നു. പയ്യൻ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ശിപായി പറഞ്ഞു, "താനും വാടോവേ." പയ്യൻ ചീറി, "ചീ, സാറെന്ന് വിളിക്കടാ, റാസ്കൽ." ശിപായി വിരണ്ടു, "സാറേ." കോടതി മൂന്നുപേരെയും ഗംഭീരതയോടെ സ്വീകരിച്ചിരുത്തി. മുഖവരിയായി പറഞ്ഞു, "സാഹിത്യകാരന്മാരെ ജീവനോടെ കാണുക എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്താണ് സാധാരണയായി എഴുതാറ്? ഒന്നാമൻ നാടകം, ഇബ്സൻ, ടെന്നസി വില്യംസ്, ആർതർ മില്ലർ മുതൽ പേർ ഏമാനെ. രണ്ടാമൻ നോവൽ, തുടരൻ നാടകം, ചെറുകഥ മുതൽ പേർ ഏമാൻ. പയ്യൻ, കത്തുകളിയോർ ഓണർ, പക്ഷെ സാഹിത്യം വായിക്കാറുണ്ട്." കോടതി പുഞ്ചിരിച്ചു, "ഞാനും ഒരു സാഹിത്യാസ്വാദകനാണ്." ഒന്നാമൻ, "അത് പിന്നെ കണ്ടാൽ അറിഞ്ഞുകൂടായോ?" രണ്ടാമൻ, "ഏമാൻ്റെ സംസ്കാര സമ്പന്നമായ പെരുമാറ്റ ചട്ടക്കൂട് പരിശ്രസിച്ച മാത്രയിലെ ഞാൻ ഊഹിച്ചു. അതിനിടയിൽ സ്വല്പം സാഹിത്യവും കാണുമെന്ന്." കോടതി കരഞ്ഞു പോകുമെന്ന് തോന്നി. അത് മറയ്ക്കാൻ മേശബലിപ്പ് തുറന്ന് ഒരു വലിയ കെട്ട് കടലാസ് പുറത്തെടുത്ത് കോടതി പറഞ്ഞു, "ഈയിടെ ഒരു നോവൽ എഴുതി, ബൃഹത് ഗ്രന്ഥം. മൂന്നുപേരും ഒരാവർത്തി വായിച്ചു നോക്കുന്നു." സാഹിത്യകാരന്മാർ ആഹ്ലാദ ശബ്ദം പുറപ്പെടുവിച്ചു. അപ്പോൾ പയ്യൻ കോടതിയോട് പറഞ്ഞു, "ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു." കോടതി, "എന്താണ്?" പയ്യൻ ചോദിച്ചു, ഇതേതു പടമാണ് യുവർ ഓണർ?" ഈ പയ്യങ്കഥ വി കെൻ്റെ പയ്യങ്കഥകൾ പോഡ്കാസ്റ്റിൽ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേശം ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, വായിക്കാത്ത കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ ചിരിക്കണോടത്തൊക്കെ ചിരി വരുന്നുണ്ടോയെന്നുള്ള എനിക്ക് അറിഞ്ഞൂട, അത് പറയാൻ പറ്റില്ല. അപ്പോൾ എനിവേ, എന്തായാലും വി കെൻ കഥകൾ അത് പോഡ്കാസ്റ്റിൽ വായിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂട, അത് അതേപോലെ തന്നെ ഒരു കഥ വായിക്കുന്നതിൽ എനിക്കുണ്ടാവുന്നൊരു സംതൃപ്തിയും സന്തോഷവും ഒരു തമാശയൊക്കെ തോന്നണമായിരുന്നു. നിങ്ങൾക്കത് തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ, നമ്മളുടെ തുടർന്നും ഈ ചെറുകഥകൾ വായിക്കാം. അതൊരു രസമല്ല എനിക്കും, കാരണം ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പുസ്തകം ഇവിടെ എടുത്തിട്ട് ഈ കഥ വായിക്കുക എന്നുള്ളൊരു സംഭവം നടക്കില്ലായിരുന്നു. ബട്ട് ഐ തിങ്ക് നമ്മളെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പോഡ്കാസ്റ്റിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം അത് നിങ്ങളുടെ ജീവിതത്തിലും കുറച്ച് സന്തോഷം നൽകുകയാണെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെയൊക്കെ ഒന്ന് ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചിരിക്കുന്ന കേട്ടിട്ടെങ്കിലും ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ ലേശം ചിരിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വിഷയമായിട്ട് വരാം, വേറൊരു കഥയുമായിട്ട് വരാം. അപ്പോൾ ബി കണ്ടന്റ്, ബി പെൻ പോസിറ്റീവ്, സ്റ്റേ സേഫ് ആൻഡ് പ്ലീസ് പ്ലീസ് ബി കൈൻഡ്. നവൻ അങ്ങനെയാക്കാം.